2024 ജനുവരി 29 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ചാട്ടത്തിൽ ചരിത്രമെഴുതി നിതീഷിന്റെ സർക്കസ്. പ്രസൂൺ എസ് കണ്ടത്ത് എഴുതുന്നു, രണ്ടു വർഷം മുമ്പ് എവിടെ നിന്ന് ഇറങ്ങി വന്നു അവിടേക്ക് തന്നെ തിരികെ പോയ നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി മിത്രങ്ങളും ശത്രുക്കളും ഇല്ലെന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യനെന്ന് വീണ്ടും തെളിയിച്ചു. ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി വന്നത് മോദിയുടെ നേതൃത്വത്തോടുള്ള അസ്വാസ്ഥ്യവും ബിജെപിയുടെ വെള്ളിയേട്ടൻ മനോഭാവവും കാരണമാണ്. ബീഹാറിൽ തന്റെ പാർട്ടിയെ ബിജെപി ചുറ്റിവരിഞ്ഞ് ഇല്ലാതാക്കുമെന്ന് പേടിച്ചാണ് കോൺഗ്രസ് ആർജെഡി കക്ഷികളിലുള്ള മഹാമുന്നണിയിലേക്ക് തിരിച്ചു വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബിജെപി പാളയത്തിലേക്ക് മടങ്ങിയ നിതീഷ് കണക്കുകൂട്ടുന്നത് എന്തായിരിക്കും? കോൺഗ്രസ്, തൃണമൂൽ, ആം ആദ്മി, NCP, ഇടതു പാർട്ടികൾ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളെ ഒരു മുന്നണിക്ക് കീഴിൽ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത നേതാവാണ് നിതീഷ്. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ദൌത്യമായി നിതീഷ് നേരിട്ടെത്തി. നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ഉടുപ്പും തയ്പ്പിച്ച് പാട്നയിൽ മുന്നണിയുടെ ആദ്യ യോഗം സംഘടിപ്പിച്ചതും നിതീഷ് തന്നെ. പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹം കണക്കുകൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ദളിത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ആശയം മമതയും അരവിന്ദ് കെജ്രിവാളും കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് മേലെയാണ്. ഇന്ത്യ യോഗത്തിൽ നിരാശ പരസ്യമാക്കിയ നിതീഷ് പിന്നീടങ്ങോട്ട് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് അകലുകയും വിള്ളൽ മുതലെടുക്കാൻ കാത്തിരുന്ന ബിജെപി ചാടി വീഴുകയുമായിരുന്നു. ബംഗളൂരുവിൽ നടന്ന രണ്ടാം യോഗത്തിൽ രാഹുൽ ഗാന്ധി മുന്നണിക്ക് ഇന്ത്യ എന്ന പേര് നിർദ്ദേശിച്ചത് നിതീഷിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രധാനമന്ത്രി കസേരയിലേക്ക് നോട്ടമിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു ചാട്ടം അദ്ദേഹം മനസ്സിൽ കണ്ടു. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉറപ്പായില്ലെന്ന് മാത്രമല്ല, സീറ്റ് പങ്കിടൽ ചർച്ചകളിലെ അടക്കം അനിശ്ചിതത്വം മനസ്സ് മടുപ്പിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബീഹാറിൽ തുടരാനും പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുമാണ് ഇപ്പോഴത്തെ പ്ലാൻ. പ്രധാനമന്ത്രി പദത്തെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ JDUവിനെ NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാക്കി അതിന്റെ ആനുകൂല്യത്തിൽ അടുത്ത ചാട്ടം വരെ തുടരാനായിരിക്കും നിതീഷിന്റെ മനസ്സിലിരിപ്പ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ NDAയുടെ ഭാഗമായ ലഭിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷേ ഇതിനൊപ്പം അദ്ദേഹം പണ്ട് ഭയപ്പെട്ടതുപോലെ ബീഹാറിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനുള്ള BJP ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. കാരണം ഇതുവരെ രാഷ്ട്രീയ പാളയങ്ങൾ മാറിയപ്പോഴൊക്കെ ബീഹാർ മുഖ്യമന്ത്രിയെ തുടർന്ന് തനിക്കും പാർട്ടിക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നീക്കങ്ങളാണ് നടത്തിയതല്ല. ബീഹാറിനെ മാറ്റിയ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണന്റെ ശിഷ്യരാണ് ബീഹാർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച പിന്നീട് സ്ഥിരവൈരികളായ മാറിയ നിതീഷും RJD നേതാവ് ലാലു പ്രസാദ് യാദവും. കേന്ദ്രത്തിലും ഇരുവരും റെയിൽവേ അടക്കം വകുപ്പുകൾ കൈകാര്യം ചെയ്തു. കാലിത്തീറ്റ, IRTC, ജോലിത്തട്ടിപ്പ് തുടങ്ങി അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ലാലുവിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായക്ക് ഇളക്കം തട്ടിയപ്പോഴും നിതീഷ് വ്യത്യസ്തനായി നിലകൊണ്ടു. ലാലു മുഖ്യമന്ത്രിയായപ്പോൾ നടപ്പാക്കാത്ത ലഭിക്കാത്ത വികസനങ്ങൾ, സൌഭാഗ്യങ്ങൾ നിതീഷിലൂടെ ബീഹാറിന് ലഭിച്ചിട്ടുണ്ട്. 22 വർഷത്തോളം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടെ സർക്കസിലെ ട്രിപ്പീസ് കളിക്കാരെ നാണിപ്പിക്കുന്ന ചാട്ടങ്ങളിലൂടെ മുന്നണി മാറുന്ന നിതീഷിന് ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കാൻ ധൈര്യം നൽകുന്നത് ഈ വികസന നേട്ടങ്ങളാണ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി, സ്ത്രീ സുരക്ഷ, ക്രമസമാധാനം, അടിസ്ഥാന വികസനം തുടങ്ങിയ മേഖലകളിൽ നിതീഷ് ടച്ച് പ്രകടം. സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കിയതും നിതീഷാണ്. ലാലുവിനെ പോലെ ആകർഷകമായ പ്രസംഗം ഇല്ലെങ്കിലും വെട്ടിത്തുറന്ന് പറച്ചിൽ ആരെ ആകർഷിക്കും? ബീഹാറിൽ ഏറെ സ്വാധീനമുള്ള കർഷക സമുദായമായ കുർമി വിഭാഗത്തിൽ നിന്നുള്ള ശക്തനായ നേതാവ് ആയുർവേദ വൈദ്യൻ കരവിരാജ് രാംലഖന്റെ പരമേശ്വരി ദേവിയുടെ മകനായി 1951 March 1 ജനനം. ഇപ്പോൾ പട്ന NITI മാറിയ ബീഹാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത നിതീഷ് വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത്. 1970 JPയുടെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ ആകൃഷ്ടനായി ജനതാ പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിൽ തിളങ്ങി പിന്നീട് ജോർജ് ഫെർണാണ്ടസിനൊപ്പം സമത പാർട്ടി രൂപീകരിച്ചു. പാർട്ടി ക്ലച്ച് പിടിക്കാതെ വന്നതോടെയാണ് 2003 JDUവിൽ ലയിച്ചത്. 1985 ഹർനൌത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗവും 1996 ബെറിൽ നിന്ന് ആദ്യമായി ലോക്സഭാ അംഗവും 1998 വാജ്പേയി സർക്കാരിൽ റെയിൽവേ ഗതാഗത കൃഷി വകുപ്പുകളും മന്ത്രിയായുമായി. റെയിൽവേ ഇന്റർനെറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഇദ്ദേഹത്തിന്റെ പരിഷ്കാരമാണ്. 2000 March 3 ബിജെപി പിന്തുണയോടെ ബീഹാറിൽ ആദ്യമായി മുഖ്യമന്ത്രി പദത്തിൽ. എന്നാൽ ഭൂരിപക്ഷമില്ലാതെ 7 ദിവസത്തിനുള്ളിൽ രാജി. 2004 വീണ്ടും ലോക്സഭയിൽ. 2005 രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായപ്പോൾ കാലാവധി തികച്ചു. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആക്കിയതിൽ പ്രതിഷേധിച്ചു 2014 എൻഡിഎ വിട്ടു. 2014 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മോശം പ്രകടനത്തെ തുടർന്ന് രാജിവെച്ച് അടുത്ത അനുയായിയായ ജിതൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുമ്പ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ. തെരഞ്ഞെടുപ്പിൽ ആർജെഡിക്കും കോൺഗ്രസിനുമൊപ്പം മഹാമുന്നണി സർക്കാരിന് നേതൃത്വം. ഉപമുഖ്യമന്ത്രി തേജസ്വിയുടെ അഴിമതിയെ ചൊല്ലി 2017 വീണ്ടും രാജി. പ്രതിപക്ഷമായ എൻഡിഎ പാളയത്തിലേക്ക് കാലുമാറി മണിക്കൂറുകൾക്കുള്ളിൽ 6 തവണ മുഖ്യമന്ത്രി. 2020 തെരഞ്ഞെടുപ്പിൽ എൻഡിഎ പിന്തുണ ജയിച്ച് മുഖ്യമന്ത്രി കസേര നിലനിർത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ ബിജെപിയുമായി പിണങ്ങി വീണ്ടും മഹാമുന്നണിയിലേക്ക്. ആ ബന്ധമാണ് ഇന്നലെ ഇല്ലാതാക്കി വീണ്ടും ബിജെപിയുമായി കൈകോർത്ത് ഭാര്യ മഞ്ജുകുമാരി സിൻഹ 2007 മരിച്ചു. ഒരു മകൻ നിഷാന്ത് കുമാർ.